ഈ കാറ്റഗിസം ക്ലാസ് കണ്ടുപിടിച്ചത് ആരാണാവോ എന്ന രോദനം യാദൃശ്ചികമായി വിദ്യാർത്ഥിയിൽ നിന്ന് കേട്ട ടീച്ചർ വല്ലാതെ വേദനിച്ചു. പിന്നെ എല്ലാം മാറി മറിഞ്ഞു. മംഗള ഫ്രാൻസിസ് എഴുതുന്ന അനുഭവക്കുറിപ്പ്. ടീച്ചറുടെ ടീച്ചറായി ഈശോ. ടീച്ചറെ, ഈ വർഷം ടീച്ചറു മതി അവന്റെ കാറ്റഗിസൺ ടീച്ചറായിട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് ഒന്നും പറയാതെ ചിരിച്ചു. സത്യം പറയാമല്ലോ, പിന്നെ മനസ്സിൽ നിറയെ അഹങ്കാരത്തിന്റെ ചിന്തകളായിരുന്നു. എന്റെ കഴിവ്, എന്റെ അറിവ്, എന്റെ വായന, ഇങ്ങനെ ഞാൻ എന്ന അഹങ്കാരത്തിലാണ് പ്രാർത്ഥിക്കാൻ തിരുഹൃദയ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തിയത്. പക്ഷേ ഈശോ ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നി അഹങ്കാരം ഇത്തിരി കൂടിപ്പോയെന്ന്. പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സോറിട്ടോ, പ്രശംസയും അംഗീകാരവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ ഈ ഞാനും. ഈശോ പിന്നെയും ചിരിച്ചതേയുള്ളൂ. കൊന്ത ചൊല്ലാൻ തുടങ്ങിയപ്പോൾ മനസ്സു നിറയെ അതുതന്നെയായിരുന്നു ചിന്ത. ഒരു വചനം മനസ്സിലേക്ക് വന്നു. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. 1 കൊരിന്തോസ് 1:27. ഒരു കണ്ണു തുറന്ന് ഈശോയുടെ നേരെ നോക്കി. ഭോഷന്മാർ എന്നുദ്ദേശിച്ചതിൽ ഞാനും പെടുമല്ലേ. കാറ്റഗിസം പഠിപ്പിച്ചു തുടങ്ങിയ ആദ്യ ദിവസങ്ങൾ ഓർക്കുകയായിരുന്നു. അത്ര വലിയ ഒരു പ്രാധാന്യമോ ഭാരമോ ഒന്നും അതേപറ്റി തോന്നിയില്ല. ചെറുപ്പം മുതലേ കേൾക്കുന്ന ഈശോയെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ. അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ക്ലാസ്സിലെത്തി പാഠം വായിച്ച് വായിപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഉത്തരങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്ത് ഇടയ്ക്ക് ചോദ്യം ചോദിച്ച് ദിവസങ്ങൾ കടന്നുപോയി. പൊള്ളിച്ച വാക്കുകൾ. ഒരു ദിവസം ക്ലാസ്സിനിടയിൽ എന്തോ കാര്യം വേറൊരു ടീച്ചറോട് ചോദിക്കാനായി പുറത്തുപോയി തിരികെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒരു കുഞ്ഞെണീറ്റ് നിന്ന് ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഹോ, ഈ ഞായറാഴ്ചകൾ ഇല്ലാതിരുന്നെങ്കിൽ ഈ കാറ്റഗിസം ക്ലാസ് കണ്ടുപിടിച്ചത് ആരാണാവോ. എന്നെ കണ്ടതും അവൻ പെട്ടെന്നിരുന്നു. അത് കേൾക്കാത്ത പോലെ ഞാൻ ക്ലാസ് തുടർന്നു. പക്ഷെ ആ വാക്കുകൾ വല്ലാതെ പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. തിരികെ വീട്ടിലെത്തിയിട്ടും മറ്റു പല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും ആ വാക്കുകൾ ഉണ്ടാക്കിയ അസ്വസ്ഥത ഏറിയതേയുള്ളൂ. രാത്രി ഉറങ്ങാനാകുന്നില്ല, എണീറ്റിരുന്നു, സങ്കടം, ഒരുപാട് കരഞ്ഞു. വീഴ്ചകളിലാണല്ലോ ഈശോയെ തേടുക. ഈശോയെ തെറ്റുപറ്റിപ്പോയി. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഈശോയുടെ സ്നേഹത്താൽ എന്നെ വിളിച്ചിട്ട് ഒരുക്കമില്ലാതെ പ്രാർത്ഥിക്കാതെ. സങ്കടത്തിന്റെയും കുറ്റബോധത്തിന്റെയും ദിവസങ്ങളായിരുന്നു പിന്നീട്. പതിയെ പതിയെ ഈശോയുടെ ആശ്വാസം, സ്നേഹം മനസ്സിൽ നിറയുന്നത് അറിഞ്ഞു തുടങ്ങി. പിന്നെ പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങളുമായി ഈശോയുടെ തിരുഹൃദയത്തിന് മുന്നിലിരുന്നു. എനിക്കൊന്നും ഒന്നും അറിയില്ല. എങ്ങനെ പഠിപ്പിക്കണമെന്ന്, എന്ത് പഠിപ്പിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ആ പ്രാർത്ഥനയോടെ ഈശോയുടെ മുന്നിലിരുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമിയ 33:3. ഓരോ കുഞ്ഞുങ്ങളുടെയും പേരുകൾ എഴുതി ഈശോയ്ക്ക് സമർപ്പിച്ചു. ഈശോയെ, ഭാവിയിൽ ഇവർ ആരായിത്തീരുമെന്നറിയില്ല. ഈശോ ആഗ്രഹിക്കുന്നത് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ, അതുമാത്രം പകരപ്പെടാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ. പതിയെ ഈശോ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത് അറിഞ്ഞു തുടങ്ങി. അതൊരു വലിയ അനുഭവമായിരുന്നു. ഇന്നും തുടരുന്ന ദൈവസ്നേഹത്തിന്റെ വലിയ അനുഭവം. കഥകളിലൂടെ, ബൈബിളിലൂടെ, വിശുദ്ധരുടെ ജീവിതങ്ങളിലൂടെ, എന്റെ തന്നെ അനുഭവങ്ങളിലൂടെയെല്ലാം ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും, പരീക്ഷ നടത്തും. പക്ഷെ ഞാൻ ഇതുവരെയും നല്ല വിദ്യാർത്ഥിയായിട്ടില്ല. തോൽവികളാണ് അധികവും. ബൈബിൾ മുഴുവൻ വായിക്കുക, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക, ഇതെല്ലാം പരിശീലനത്തിന്റെ പ്രധാന ഭാഗങ്ങളായിരുന്നു. ഒരു വിശ്വാസ പരിശീലകന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എല്ലാ തലങ്ങളും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്ന് ഈശോ മനസ്സിലാക്കി തന്നു. വാക്കും പ്രവൃത്തിയും ജീവിത രീതികളും കൂട്ടുകെട്ടുകളും വസ്ത്രധാരണവും എല്ലാം പരിശുദ്ധാത്മ നിറവിലായിരിക്കണം. വസ്ത്രം മാറ്റുക. ഒരിക്കൽ ഷോപ്പിങ്ങിനായി പുറത്തേക്ക് ഇറങ്ങിയ സമയം, അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പുറത്തു പോകരുതെന്ന് ശക്തമായി ഉള്ളിലൊരു സ്വരം. ഒടുവിൽ വീണ്ടും തിരികെ വീട്ടിൽ കയറി, അത് മാറ്റി മറ്റൊരു വസ്ത്രം ധരിച്ചുപോയി. കടയിൽ ചെന്നപ്പോൾ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെയും അവരുടെ കുടുംബത്തെയും കണ്ടു. അവരോടൊപ്പം ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരുന്നു. കാറ്റഗിസം ടീച്ചർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് ഈശോയ്ക്കറിയാം. അത്രമാത്രം ആ വിളി വിലപ്പെട്ടതാണ്. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈശോ ദൈവപുത്രനായിരുന്നിട്ടും മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ ഞാൻ എത്രയോ എത്രയോ അധികം പ്രാർത്ഥിക്കണം. ഞായറാഴ്ചകളിലെ 1.5 മണിക്കൂർ ക്ലാസ്സിനായി അതിനെത്രയോ ഇരട്ടി സമയം പ്രാർത്ഥനയിലായിരിക്കേണ്ടതുണ്ട്. എത്രയോ ദിവസങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്, ത്യാഗങ്ങൾ എടുക്കേണ്ടതുണ്ട്, ഉപവസിക്കേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് വലിയൊരു പ്രകാശമാണ് മനസ്സിൽ തന്നത്. അറിവോ കഴിവോ സൗന്ദര്യമോ പ്രായമോ വാക്ചാതുര്യമോ ഒന്നുമല്ല ഓരോ കുഞ്ഞിനു വേണ്ടിയും എടുക്കുന്ന ത്യാഗങ്ങൾ, പ്രാർത്ഥനകൾ, അവർക്കായി കാഴ്ചവെക്കുന്ന വിശുദ്ധ കുർബാനകൾ. ഈശോയോടൊപ്പമായിരിക്കാൻ, ആ സ്വരം കേൾക്കാൻ നാം സമർപ്പിക്കുന്ന സമയം അതാണ് ഈശോയ്ക്കായി ഓരോ കുഞ്ഞിനെയും നേടാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നത്. ഭക്ഷണം വിളമ്പിത്തരുന്ന സ്പൂണിനെ ആരും പ്രശംസിക്കാറില്ലല്ലോ, നന്ദി പറയാറില്ലല്ലോ. ഭക്ഷണം തരുന്ന ആൾക്കല്ലേ മഹത്വം അത്രയും. സത്യത്തിൽ നാം ഓരോരുത്തരും ആ സ്പൂണാണ്. കൂദാശ സ്വീകരണങ്ങളാലും പ്രാർത്ഥനകളാലും ത്യാഗങ്ങളാലും എപ്പോഴും കഴുകി ശുദ്ധി വരുത്തിയിരിക്കാം. എങ്കിലല്ലേ നമ്മെ വിളമ്പാനായി ഉപയോഗിക്കാനാവൂ.